പ്രൈസ് ദി ലോർഡ്. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം എല്ലാ സ്വർഗീയ പൗരന്മാരെ അറിയിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, മുള്ളുകൾക്കിടയിലെ ചെറുനാരകം എന്ന ഈ സന്ദേശവുമായി വീണ്ടും നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യ ചിന്തകളുമായി കടന്നു വരാൻ സ്വർഗത്തിലോ സഹായിച്ച വലിയ കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അനേക സന്ദേശങ്ങൾ ഇതുമായുള്ള ബന്ധത്തിൽ നമ്മൾ ഓൾറെഡി പ്രസംഗിച്ചു കഴിഞ്ഞു. www.kingdommessages.com എന്ന വെബ്സൈറ്റിൽ കടന്നുപോയ സന്ദേശങ്ങൾ കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകാൻ ഓർപ്പിക്കുകയാണ്. കഴിഞ്ഞ സന്ദേശത്തിൽ നമ്മൾ നിർത്തിയ ഭാഗം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ദൈവത്തിന്റെ അദൃശ്യമായ പ്രവർത്തനത്തെക്കുറിച്ച് മാനവരാശിയെ വീണ്ടെടുക്കുവാനും തുടർന്ന് അവരെ യഥാസ്ഥാനപ്പെടുത്തി ഈ ഭൂമിയുടെ ഭരണം അവരുടെ കയ്യിലേൽപ്പിക്കാനുമുള്ള സ്നേഹനിധിയായ പിതാവിന്റെ ആ പദ്ധതിയെക്കുറിച്ചാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. ഇതിൽ അദൃശ്യമണ്ഡലം നടക്കുന്ന പദ്ധതികൾ മനുഷ്യന് കാണുവാൻ കഴിയാത്തത് കൊണ്ട് ദൈവം അത് മനസ്സിലാക്കി തരുവാൻ ചിത്രങ്ങളിലൂടെ നമുക്ക് നമ്മളെ സഹായിക്കുകയാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കി ഇതാ അനുസരണക്കേട് മൂലം ആദത്തിൻ്റെ തലമുറ മരണത്തിൻ്റെ പിടിയിൽപ്പെടുകയും എന്നാൽ ദൈവപുത്രനായ ക്രിസ്തു വചനം മാംസമായി ഇതാ ഭൂമിയിലേക്ക് കടന്നു വരികയും തുടർന്ന് നമ്മളുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് നമ്മളെ തിരിച്ചു കൊണ്ടുപോകുന്ന പരിഹാരം ചെയ്ത് തിരിച്ചു കൊണ്ടുപോകുന്ന രംഗമാണ്. പഴയ നിയമകാലത്ത് യേശു ക്രിസ്തു 4000 വർഷത്തോളം നമ്മൾ മനസ്സിലാക്കുന്ന ആ പീരീഡ് ഇതാ അദൃശ്യമായി വാഗ്ദത്തം ലഭിച്ച ആ ജനത്തിന്റെ പുറകെ, അതായത് ഈ നഷ്ടപ്പെട്ട ഈ ജനത്തിന്റെ പുറകെ ആയിരുന്നു എന്ന് നമ്മൾ പഴയ നിയമ പുസ്തകം വായിക്കുമ്പോഴും ഇതാ 1 കൊരിന്ത്യർ 10:4 വായിക്കുമ്പോഴും ഒക്കെ നമുക്ക് മനസ്സിലാകുന്നു. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തു ആയിരുന്നു. അപ്പോ നമ്മൾ ആ ഭാവമൊക്കെ അവിടെ വായിക്കുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു, പക്ഷെ ലോകമോ അവനെ അറിഞ്ഞിരുന്നില്ല. അപ്പോ ക്രിസ്തുയിലൂടെയാണ് സകല സൃഷ്ടിക്കപ്പെട്ടത്. ക്രിസ്തു ഭൂമിയിൽ ഉണ്ടായിരുന്നു, പക്ഷേ ഇതാ ജനം അറിഞ്ഞില്ല. എന്നാൽ കാലസമ്പൂർണ്ണ വന്നപ്പോൾ ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ഇവരുടെ പുറകെ വരുന്നവനായിട്ടല്ല, ഇനി ഇതാ ജഡത്തിൽ ഇവരുടെ മുമ്പിൽ അങ്ങ് വെളിപ്പെട്ടു. എന്നിട്ട് ഇവരോടുള്ള കാര്യമൊക്കെ അങ്ങ് പറഞ്ഞു. ഇത്രയും നാളും കാര്യം പറയാൻ പറ്റിയില്ലായിരുന്നു, ഉള്ള കാര്യമൊക്കെ പറഞ്ഞു. എന്ത് കാര്യമോ പറഞ്ഞേ, ഉള്ള കാര്യം പറഞ്ഞു. ഇതാ നിങ്ങളെ സൃഷ്ടിച്ചത് ഇന്നതിന് വേണ്ടിയാണ്, രാജ്യത്തെ ഏറ്റെടുക്കാൻ വേണ്ടിയാണ്. ചെറിയ ആട്ടുകൂട്ടമേ ഭയപ്പെടേണ്ട, രാജ്യത്തെ നിങ്ങൾക്ക് തരാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചു. ഇതാ സമയം കിട്ടിയപ്പോൾ ആള് വന്നിട്ട് നമ്മൾ പറയാറില്ല, ഞാൻ ഉള്ള കാര്യം അങ്ങ് പറയാൻ പോകും കേട്ടോ. ഇത്രയും നാളും പുറകെ നടന്ന് റിപ്പൻ്റ് എന്ന് പറഞ്ഞാൽ യേശു ഇതാ അകത്ത് മുമ്പിൽ വന്ന് സ്ത്രീ ജഡത്തിന് വെളിപ്പെട്ടിട്ട് പറയാണ്, ഇതാ ഉള്ള കാര്യം, ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട, നിങ്ങളുടെ പിതാവ് കിങ്ഡം അതായത് ഭൂമിയുടെ ഭരണം നിങ്ങൾക്ക് തരാൻ പ്രസാദിച്ചിരിക്കുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. അപ്പോൾ ഈ ഒരു സന്ദേശം അറിയിച്ചപ്പോൾ അതിൻ്റെ ആഴങ്ങളിലേക്ക് വന്നപ്പോൾ ജനത്തിന് പ്രകാശം കിട്ടി. ഞങ്ങൾ എന്തിനാണ് ജനിച്ചത്? ഇതെല്ലാം ജനത്തിന് മനസ്സിലാകാൻ തുടങ്ങി. അപ്പോൾ ഇതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനു മുമ്പ് പ്രസംഗിച്ചിട്ടുണ്ട്, നിങ്ങളത് മനസ്സിലാക്കാം. ഇനി തുടർന്ന് യേശു ക്രിസ്തു മടങ്ങി പോകുമ്പോൾ ഇവിടെ ആയിരുന്നപ്പോൾ യേശു പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ലോകത്തിലുള്ളപ്പോൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്, ഇനി എന്നെ അനുഗമിച്ചാൽ നിങ്ങൾ ഈ ലോകത്തിൻ്റെ വെളിച്ചമാകും, പിന്നെ നിങ്ങളാണ് ഈ ലോകത്തിൻ്റെ വെളിച്ചം. ഇത് കഴിഞ്ഞ സന്ദേശം നമ്മൾ കുറേ വ്യക്തതയോട് മനസ്സിലാക്കി, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് മനസ്സിലാക്കിയത്. കാരണം നാം കേട്ടു, എന്തുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് മനസ്സിലാക്കേണ്ടി വന്നേ? ഞാൻ നമ്മൾ കേട്ടു ഒരു മോളോട്, മോളെ ആ പേ വാന്ന് മമ്മി പറഞ്ഞു. ആ മോള് പറഞ്ഞു, ആ മമ്മി നല്ലവൾ എന്ന് പറഞ്ഞ് മോൾ അവിടെ നിന്നു. കുറച്ച് കഴിഞ്ഞൊരു പേന വന്നില്ല, വീണ്ടും മമ്മി പറയുകയാണ്, മോളെ പേന എടുത്തുകൊണ്ട് പോവാ. അപ്പൊ മോള് പറയാണ്, ഇതെന്താ എപ്പോഴും പേന എടുത്തുകൊണ്ട് വന്ന്. മോളെ, നീ ഒരു പ്രാവശ്യം എടുത്തുകൊണ്ട് വന്നെങ്കിൽ പിന്നെ പറയുമായിരുന്നോ? അതായത് നിനക്ക് കേക്കല് മാത്രമുള്ള അനുസരണം ഇല്ല. അപ്പോ ഇങ്ങനെയുള്ള ജനത്തോടാണ് വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത്. അപ്പോ ഇതൊന്നും ഇവിടുന്ന് വിട്ടു പോകട്ടെ. ഇതാ യേശു ക്രിസ്തു ഇനി കാൽവരി ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ആത്മാവിൽ വെളിപ്പെട്ട് ശക്തിയോടെ ദൈവപുത്രൻ എന്ന് വെളിപ്പെട്ടിട്ട് ഇതാ വീണ്ടും ആത്മമണ്ഡലത്തിലേക്ക് കടന്നു. ഇതുപോലെയാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, കർത്താവ് ആത്മാവാകും. അപ്പോൾ മക്കൾ ജഡത്തോടു കൂടിയുള്ളവനായി, അല്ല അവനും ഒരേപോലെ ജഡത്തോടു കൂടിയുള്ളവനായി, പക്ഷേ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിട്ട് ഇതാ വീണ്ടും ഇതാ കർത്താവ് ആത്മമണ്ഡലത്തിലേക്ക് വീണ്ടും മാറുകയായി. 2 കൊരിന്ത്യർ 3:17
കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യം ഉണ്ട്.
മലയാളത്തിൽ ചിലത് മിസ്സായി പോയിട്ടുണ്ട്. അവിടെ ഇംഗ്ലീഷിൽ വായിക്കുമ്പോ നൗ ദ ലോർഡ് ഈസ് സ്പിരിറ്റ്, നൗ എന്ന് വെച്ചാൽ ടൈമിനെ കാണിക്കുകയാണ്. ഇപ്പോൾ കർത്താവ് ആത്മാവാകും. മനസ്സിലാവുന്നുണ്ടോ? നൗ എന്ന് വെച്ചാൽ ഇപ്പോൾ, മലയാളത്തിൽ അതില്ല നൗ എന്നില്ല. എന്തുകൊണ്ട് അങ്ങനെ പറയേണ്ടി വന്നേ? നേരത്തെ കർത്താവ് ആത്മാവല്ല, അതായത് അതിനു മുമ്പ് കർത്താവ് മക്കൾ ജഡരത്തിലൂടെ ഉള്ളവനാകിയാൽ അവൻ എന്ത് ചെയ്തു? എബ്രായ 2:2 പറയാണ് അവനും അവരെ പോലെ ജഡരത്തിലൂടെ കൂടെ ഉള്ളവനായി. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ മരിച്ചു ഉയർത്തെഴുന്നതിന് ശേഷം കർത്താവ് ആത്മാവാകും, രൂപാന്തരപ്പെട്ട ആ ശരീരത്തിൽ, ആത്മശരീരത്തിലാണ് ഇപ്പോൾ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ അതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ഇതാ ഇവിടെ ചിത്രത്തിൽ കാണാം, കർത്താവ് നേരത്തെ മുൻപിലായിരുന്നു, ജഡത്തിൽ വെളിപ്പെട്ടപ്പോൾ മനുഷ്യരുടെ മുൻപിലായിരുന്നു. ഇതാ ആത്മാവിൽ വീണ്ടും തിരിച്ച് മനുഷ്യരുടെ പുറകിലേക്ക്, ആത്മമണ്ഡലത്തിലേക്ക് പോയിട്ട് കർത്താവ് ഇപ്പോഴും പറയുന്നത് ഫോളോ മീ എന്നാണ്, എന്നെ അനുഗമിക്കാനാണ് പറയുന്നത്. എന്നെ അനുഗമിക്കുക, എന്നെ ആരാധിക്കുക എന്നുള്ളതല്ല കർത്താവിന്റെ മെസ്സേജ്. നമ്മൾ കർത്താവിനെ ആരാധിക്കുന്നു, അതല്ല കർത്താവിന്റെ മെസ്സേജ്. ഇതാ അത് സകല സൃഷ്ടികളും ചെയ്യേണ്ടതാണ്, നമ്മളും ചെയ്യുന്നു. കർത്താവിന്റെ സന്ദേശം ഫോളോ മീ എന്നാണ്. ഇതാണ് ഇന്ന് ക്രിസ്ത്യൻ സഭകളിൽ നല്ലൊരു പങ്കിന് മിസ്സായി പോയത്. എന്നാൽ വളരെ നല്ല ദേവദാസന്മാരുണ്ട്, അവരിതിനെ ഫോളോ ചെയ്യുന്നവരുണ്ട്. അവർക്കായി ഞാൻ ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു. അപ്പോ ഇതാ ഫോളോ മീ എന്ന സന്ദേശമാണ് വചനം മുഴുവൻ, ഗോസ്പൽ മുഴുവൻ നമുക്ക് കാണാൻ കഴിയാവുന്നത്. അപ്പോ ഫോളോ മീക്കത്തിന് ബലമൊക്കെ പിടിക്കണം, ബലാൽക്കാരികളാണ് അത് അതിലേക്ക് ഇറക്കാൻ പറ്റുകയുള്ളൂ. അപ്പോ അവിടെ നമ്മൾ സ്വയത്തെ ത്യജിച്ച് തന്റെ ക്രൂശെടുത്തൊക്കെ പോകണം. അതായത് വളരെ അപമാനത്തിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകേണ്ടി വരും. ഇന്ന് നമുക്ക് അപമാനം സഹിക്കാൻ പറ്റുമോ? അപമാനം നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ പഴയ മനുഷ്യൻ ചതിമോഹങ്ങളാ വഷളായി പോയവനാണ് അവൻ. എന്തുണ്ടെങ്കിൽ ക്രെഡിറ്റ് കൊയ്യുന്നവനാണ്, അവൻ ക്രെഡിറ്റ് കൊയ്യുന്ന വ്യക്തിയാണ് ആ ആ ചതിമോഹങ്ങൾ വഷളായി പോയ പഴയ മനുഷ്യൻ. ആ വ്യക്തിയെ ആരും തൊടാൻ പോലും സമ്മതിക്കത്തില്ല, എന്നെ അപമാനിച്ചെന്ന് പറഞ്ഞോളെ. ഞാൻ പലപ്പോഴും കേൾക്കുന്ന ഒരു കാര്യം, എന്നാലും പാസ്റ്റർ അത് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വളരെ വിഷമം. അതായത് ഈ ജനത്തെ ഒന്ന് നേരെ കൊണ്ടുവരാനായിട്ട് അവരോട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഗൈഡ് ചെയ്യുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെടുന്നില്ല. കാരണം ആർക്കാ ഇഷ്ടപ്പെടാത്തെ? നമ്മുടെ പഴയ മനുഷ്യന് അതാണ് സ്വഭാവം. ആരും വഴക്കു പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമല്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു ഉടനെ നമ്മുടെ മുഖം മാറും. കാരണം എന്താ? നമ്മുടെ പഴയ മനുഷ്യനെ കുറിച്ച് പറയാം, അവൻ ചാദിക്കുന്നവനാണ്, അവൻ്റെ മോഹം മുഴുവൻ ചാദിക്കുന്നവനാണ്. ചാതിമോഹങ്ങളെ വഷളായി പോയ പഴയ മനുഷ്യനെ, മോളെ നീ റെഡിയാക്കി എടുക്ക്, മോനെ റെഡിയാക്കി എടുക്കാനുള്ള വചനം പറഞ്ഞു. അവനെ അങ്ങ് ഉപേക്ഷിച്ചേരെ, എന്നിട്ട് പുതിയ മനുഷ്യനെ ധരിക്കേ. അപ്പോ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഉള്ളിൽ ഒരു കൊള്ളരാത്തവനുണ്ട്. ഇവനെ പണിതെടുക്കാൻ ദൈവം പറയുന്നില്ല, ഇവനെ ഉപേക്ഷിക്കാനാണ് പറയുന്നത്. അപ്പോ അവനെ ഉപേക്ഷിക്കുവാനുള്ള ഒരു നമുക്ക് മനസ്സില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഫോളോ പ്രസംഗിക്കാത്തതും ഫോളോ ചെയ്യാത്തതും. യേശുവിനെ അനുഗമിക്കുന്നതിനെ കുറിച്ച് പ്രസംഗിക്കാത്തതും, അനുഗമിക്കുന്നതിനെ കുറിച്ച് പ്രസംഗിച്ചാൽ തന്നെ അനുഗമിക്കാത്തതും. കാരണം നമുക്ക് പഴയവനെ ഉപേക്ഷിക്കാനുള്ള മനസ്സ് ഇല്ല. എന്നാൽ ഈ നാളുകളിൽ നമുക്ക് ആ മനസ്സുണ്ടാകണം, ഉണ്ടായേ പറ്റൂ. കാരണം സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വന്തമാക്കുക. ശ്രദ്ധിച്ചാട്ടെ, ഇതാ യേശു ഈ ആട്ടിൻകൂട്ടത്തിന്റെ പുറയിലാണ് ഇപ്പോൾ. എന്നിട്ട് ഇവരോട് പറയാണ് ഫോളോ മീ. അപ്പൊ മുമ്പിൽ ആരുണ്ട്? ന്യായപ്രമാണമുണ്ട്, മുമ്പിൽ ന്യായപ്രമാണമുണ്ട്. ഇതാ നേരത്തെ യേശു ക്രിസ്തു ഇവിടെ മുൻപിലായിരുന്നു. അപ്പോ യേശു ക്രിസ്തു ഇവിടെ മുൻപിലായിരുന്നു. ആ മുൻപിലായിരുന്ന സമയത്ത് യേശു ക്രിസ്തു പറഞ്ഞിരുന്ന ആ ചിന്ത എന്ന് പറയുന്നത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, നിങ്ങൾ മനസ്സാന്തരപ്പെടുക, എന്നെ അനുഗമിക്കുക. ഇതാ ഈ ഒരു ചിന്ത യേശു ക്രിസ്തു പറഞ്ഞു. തുടർന്ന് യേശു ക്രിസ്തു ഇതാ പുറകിലേക്ക് പോയി, മാനവരാശിയുടെ പുറകിലേക്ക് കടന്നു ചെന്നു. ആ പുറകിലേക്ക് കടന്നു ചെന്നിട്ട് ഇതാ ഈ മാനവരാശിയോട് പറയാണ് ഫോളോ മീ, എന്നെ അനുഗമിക്കേ. അപ്പൊ ഈ മാനവരാശിയൊക്കെ എങ്ങോട്ട് നിൽക്കണേ? ഇതാ മുൻപിൽ ഇവരെ കൊണ്ടുപോകണത് ആരാണ്? ന്യായപ്രമാണമാണ്. എഴുതിയിരിക്കണോ ഇവിടെ കൊണ്ടുപോകണത് ന്യായപ്രമാണമാണ്. അപ്പൊ ഈ ഇടയൻ ന്യായപ്രമാണോ? ന്യായപ്രമാണം എന്തിനാണ് നമ്മൾ നേരത്തെ മനസ്സിലാക്കി? സൂക്ഷിക്കാനാണ്. യേശു ക്രിസ്തു വരുന്നത് വരെ സൂക്ഷിക്കാനാണ്, ഈ ജനത്തെ സൂക്ഷിക്കാനാണ്. അപ്പൊ ന്യായപ്രമാണത്തിന്റെ പ്രവാചനം വരെ കാലം എവിടം വരെ ഉള്ളൂ? യോഹന്നാൻ വരെ ഉള്ളൂ, നമ്മൾ കണ്ടു. സ്നാപ യോഹന്നാൻ വരെ ഉള്ളൂ. അന്ന് മുതൽ ദൈവരാജ്യം പ്രസംഗിച്ചു തുടങ്ങി. അപ്പോ അതായത് ഇവരെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പോവുകയാണെന്ന്. നേരത്തെ ഇതാ പിശാജ് ഇവരെ ലോകത്തിന്റെ കീഴിൽ അടച്ചുവെങ്കിൽ ഇതാ അപ്പൊ തന്നെ ദൈവം അവരെ എന്ത് ചെയ്തു? ആ ന്യായപ്രമാണം കൊണ്ട് അവരെ സൂക്ഷിക്കാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ കാലസമ്പൂർണ്ണം വന്നപ്പോൾ കർത്താവ് ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ഭൂമിയിലേക്ക് അയച്ചിട്ട് കാൽവരി ക്രൂശിൽ ഈ ജനത്തിന് വേണ്ടി ഈ യാഗം കഴിച്ചതിന് ശേഷം ഈ ജനത്തെ തിരിച്ചു കൊണ്ടുപോകുമ്പോൾ നമ്മളോട് പറഞ്ഞു, ഇനി നിങ്ങൾ ഈ ലോകത്തിന്റെ വെളിച്ചമാകണം. അതുകൊണ്ടാണ് ഇതാ എന്റെ ഫോട്ടോ ഇട്ടിട്ട് ഞാനിവിടെ പറയുന്നത്, യേശു എന്താണോ നിർത്തിയത് അത് ഞാൻ വീണ്ടും തുടരുകയാണ്. കിങ്ഡം ഓഫ് ഗോഡ് ഇസ് അറ്റ് ഹാൻഡ്, റിപ്പന്റ് ആൻഡ് ഫോളോ ജീസസ് ക്രൈസ്റ്റ്. അപ്പോ അത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഈ ലോകത്തിന്റെ വെളിച്ചമാകുകയാണ്. അപ്പൊ യേശു അപ്പുറത്ത് നിന്നിട്ട് ജനത്തോട് പറയാണ്, ജനത്തിന്റെ പുറകിൽ ആത്മാവിനോട് നിന്നിട്ട് പറയാണ് ഫോളോ മീ, എന്നെ അനുഗമിക്കേ. ഇതാ ഞാൻ ലോകത്ത് നിന്നോട്ട് പറയുകയാണ് ജനത്തോട്, ഇതാ യേശുവിനെ അനുഗമിക്കേ. അപ്പോ ഇതൊരു മടക്കയാത്രയുടെ തുടക്കമാണ്, ഒരു മടക്കയാത്രയുടെ തുടക്കം. ഇത് നാം വ്യക്തതയോടെ കൂടെ മനസ്സിലാക്കണം, ഇതൊരു മടക്കയാത്രയുടെ തുടക്കമാണ്. ഇത് നാം മനസ്സിലാക്കി നാം മുന്നോട്ടേക്ക് പോവാം. ഹല്ലേലൂയ്യ. Oh Lord, I love you. ഇനി നമുക്ക് ഇതുമായുള്ള ബന്ധത്തില് നമുക്കിപ്പോ കാണാൻ കഴിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതാ ഈ ചിത്രം കുറച്ചും കൂടെ വേറെ രീതിയിലാക്കാണ്. മടക്കയാത്രയുടെ തുടക്കമാകുമ്പോൾ ഇതാ ഇവിടെ രണ്ടിടയനെ നമ്മൾ കാണുന്നു. രണ്ടിടയനെ കാണുകയാ. ഇതാ യേശു ക്രിസ്തു പുറകിൽ നിൽക്കുന്നു, മുമ്പിൽ ന്യായപ്രമാണമുണ്ട്. ഇതാ ആടുകളൊക്കെ മുമ്പോട്ട് തിരിഞ്ഞ് മുമ്പോട്ട് നിൽക്കുന്നു, ന്യായപ്രമാണം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി യേശു ക്രിസ്തു ഫോളോ മീ എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചോ, കുറെ ആടുകൾ അങ്ങോട്ട് തിരിഞ്ഞു. ശ്രദ്ധിച്ചോ, ഈ ആടുകൾ നോക്കിയേ, ഉണ്ടാ ഈ ആടുകൾ ഒക്കെ അങ്ങോട്ട്, ഈ ആ മറ്റേ ഇടേന്റെ അടുത്തേക്ക് എത്തി, പുറയിലേക്ക് തിരിഞ്ഞു. പക്ഷെ ഈ ആടുകൾ നോക്കി, ഇതിന് തിരിഞ്ഞിട്ടില്ല, ഇപ്പോഴും മുമ്പിലത്തെ പഴയ ഇടേന്റെ അടുത്തേക്ക് ഇരിക്കുക. ഇന്ന് കുറെ പേര് ന്യായപ്രമാണം അനുസരിച്ച് തന്നെ വീണ്ടും പോകാൻ പോവുക. ന്യായപ്രമാണം അനുസരിച്ച് അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് എന്നുള്ള ചിന്തയിൽ തന്നെ അവർ വീണ്ടും പോകാൻ പോവുക. എന്നാൽ ഇത് കുറച്ച് പേര് ഇതാ യേശുവിനെ അനുഗമിച്ച് പുറയിലേക്ക് തിരിഞ്ഞു. അപ്പൊ രണ്ട് ഡയറക്ഷൻ ഇടും. ഒരു കുരുട്ട് തിരിഞ്ഞവർക്കും മാനസാന്തരമുണ്ട്, തിരിയാത്തവർക്കും മാനസാന്തരമില്ല. അപ്പൊ തിരിയാത്തൊരു ലോകത്തിന്റെ ഡയറക്ഷനിലും, തിരിഞ്ഞവര് ദൈവത്തെ രാജ്യത്തിന്റെ ഡയറക്ഷനോ യേശുവിന്റെ ഡയറക്ഷനോ ആയി. ഇപ്പൊ യാത്ര മടക്കയാത്രയായി കുറെ പേരുടെ. ഇതാ ഇതാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ആ ചിത്രം എന്ന് പറയുന്നത്. ഇതാ യേശു ക്രിസ്തു ആണ് ഈ പുറയിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഇടയൻ. അതായത് ഈ ജനത്തെ ദൈവരാജ്യത്തിലേക്ക്, അവരെ എവിടെ നിന്നാണ് ഇറക്കിക്കൊണ്ട് പോകുന്നത്, അവിടേക്ക് അങ്ങോട്ടേക്ക് തിരിച്ചു കൊണ്ടുപോവുക, അങ്ങോട്ടേക്ക് തിരിച്ചു കൊണ്ടുപോയി. യേശു ക്രിസ്തു അവരെ ദൈവരാജ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയാണ്. യേശു പറയാണ് ഇവരോട്, ഫോളോ മീ. എന്നാൽ ഇത് നല്ലൊരു പങ്കിനൊന്നും മനസ്സിലാകുന്നില്ല. കാരണം ഇതാ ഇന്ന് ന്യായപ്രമാണം വെച്ച് ലോകസ്നേഹത്തിൽ ലോകത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കുറെ പേരുണ്ട്. നല്ലൊരു പങ്കും അത് തന്നെയാണ്. അവർക്ക് യേശുവിനെ അനുഗമിച്ച് തിരിച്ച് വീട്ടിൽ പോകാനുള്ള താല്പര്യവും ഇല്ല. അവർക്ക് വീണ്ടും ജഡത്തെ അനുസരിച്ച് ജീവിക്കാനാണ് താല്പര്യം. ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നവർക്കാണ് അങ്ങനെ ജീവിക്കാതിരിക്കാൻ വേണ്ടിയാണ് എന്ത് കൊടുത്തത്, ന്യായപ്രമാണം കൊടുത്തത്. എന്നാൽ തിരിച്ചു പോകുന്നവർക്ക് അതിന്റെ ആവശ്യമില്ല, തിരിച്ചു പോകുന്നവർക്ക് ആവശ്യമില്ല. നിങ്ങൾ ഇപ്പോ ഇതാ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ താമസിക്കുന്നവരാന്ന് ചോദിച്ചോ, നിങ്ങൾക്ക് പത്താക്ക എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകും, അല്ലെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ID കാർഡ് ഉണ്ടാകും, അല്ലെങ്കിൽ ലൈസൻസ് ഉണ്ടാകും, ഇങ്ങനെ ഇവിടുത്തെ ID തെളിയിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. അപ്പൊ നിങ്ങൾ ഇവിടെ യാത്ര ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ പോലീസ് നിന്നിട്ട് പറയും, സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്, ID പ്ലീസ്. അല്ലെന്നുണ്ടെങ്കിൽ വണ്ടി ഓടിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ കാർഡ്, ലൈസൻസ്. അപ്പൊ നമ്മളത് കാണിക്കണം. അപ്പൊ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ജീവിക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ ഒരിക്കലും തീരുമാനിച്ചു UAE നിന്ന് മടങ്ങി ഇന്ത്യയിലേക്ക് പോകാം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരാരെങ്കിലും UAE ID കാർഡ് ചോദിക്കും? ആരും ചോദിക്കത്തില്ല. UAE ഒരു ഡോക്യുമെന്റ്സ് അവിടെ ചോദിക്കത്തില്ല. എന്റെ അർത്ഥം നിങ്ങൾ മടങ്ങിപ്പോയെന്ന അർത്ഥം. ഇതേപോലെ തന്നെയാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് ക്രിസ്തുവിനെ അനുസരിച്ച് മടങ്ങി പോകുന്നുവെങ്കിൽ ഇനി നിങ്ങൾ ന്യായപ്രമാണത്തിന്റെ ആവശ്യം നിങ്ങൾക്കില്ല. ഇനി നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. നിങ്ങൾ UAE താമസിക്കുന്ന നിങ്ങൾ ഇന്ത്യയിലേക്ക് മടങ്ങി പോകുന്നുവെങ്കിൽ ഇനി നിങ്ങൾക്ക് ID കാർഡിന്റെ ആവശ്യം, UAE ID കാർഡിന്റെ ആവശ്യം ഇല്ല. മനസ്സിലായോ? ഇതാ ഇതാണ് ഈ ചിത്രം കാണിക്കുന്നത്. നിങ്ങൾ ഇതാ ലോകത്തിലേക്ക് പോകുന്ന ആളുകളുണ്ട്, ഇങ്ങോട്ട് നോക്കിയിരിക്കുക. അവർക്ക് ന്യായപ്രമാണം വേണം. ന്യായപ്രമാണം മാറത്തില്ല. ആകാശം മാറിയാലും ഭൂമി മാറിയാലും ന്യായപ്രമാണം മാറത്തില്ല. അതവിടെ തന്നെ ഉണ്ട്. എന്നാൽ നിങ്ങൾ മടങ്ങി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ന്യായപ്രമാണത്തിന്റെ ആവശ്യമില്ല. അതിൽ നിങ്ങൾ ഒഴിവുള്ളവരായി, അതിൽ നിന്ന് ഒഴിവുള്ളവരായി. ഇതാ നിങ്ങൾക്കൊരു വചനം കാണിച്ചു തരാം. ഗലാത്യലേഖനം 5:18
ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല.
വാട്ട് എ ബ്യൂട്ടിഫുൾ വേർഡ്. ഇതൊക്കെ വെളിച്ചം തരുന്നില്ലേ? ഇന്ത്യയിലേക്ക് മടങ്ങി പോകുന്നുവെങ്കിൽ നിങ്ങൾക്ക് UAE ID കാർഡിന്റെ ആവശ്യമില്ല. മനസ്സിലായോ? ആത്മാവിനനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവർ അല്ല. ഈ ഒരു സംഭവം വ്യക്തതയോടെ നാം മനസ്സിലാക്കി നാം യേശുവിനെ അനുഗമിച്ച് ദൈവരാജ്യത്തിലേക്ക്, പിതാവിന്റെ അടുക്കിലേക്കുള്ള യാത്രയിലാണ് എങ്കിൽ നമുക്ക് ന്യായപ്രമാണത്തിന് ആവശ്യമില്ല. ന്യായപ്രമാണം എന്തിനാ? ന്യായപ്രമാണം എന്ന് പറയുന്നത് വാഗ്ദത്ത സന്ധ്യ യേശു വരുന്നത് വരെ ഇവർ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നത് കൊണ്ട് ഇവരുടെ ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതാണ്. ഇതുവരെയാണ് കർത്താവ് വീണ്ടും ജനിച്ചവരോട് പറയുന്നത്, വീണ്ടും നിങ്ങൾ ജഡത്തെ അനുസരിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ മരിക്കും നിശ്ചയം. 8:13 വീണ്ടും ജനിച്ചവരോട് പറയാണ്,
നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം.
ഈ വചനം ഞെട്ടിക്കുന്ന വചനമല്ലേ മക്കളെ, ഞെട്ടിക്കുന്ന വചനമല്ല. ഈ വചനപ്രകാരം ദൈവം ന്യായം വിധിക്കുന്നത് ദൈവത്തിന്റെ വചനപ്രകാരം. ഈ വചനം ഞെട്ടിപ്പിക്കുന്ന ഒരു വചനമല്ലേ. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും, സംശയവും അല്ല, നിശ്ചയം. പ്രിയമോളെ, പ്രിയമോനെ, ഈ വചനപ്രകാരം നമ്മൾ ന്യായം വിധിച്ച് അങ്ങനെ ഇരിക്കും. നമ്മളിന്ന് മടക്കയാത്രയിലാണ്, തിരിച്ചു പോകണം, യേശുവിനെ അനുഗമിച്ചു പോകണം. അനുഗമിച്ചുള്ള യാത്രയിലാണിത്. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ ചുറ്റുമുള്ള ക്രിസ്തീയ സമൂഹമാണ്. അവരെ ചതിച്ചതാണ് പിശാച്, ചതിച്ചതാണ്. ഇന്ന് കാണുന്ന ആ ക്രിസ്തീയ തലമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ദൈവപുത്രനായ യേശുവിനെ അനുഗമിച്ച്, യേശുവിനെ അനുസരിച്ച് ഈ ലോകത്തിന്റെ സിസ്റ്റം വിട്ട് യേശുവിന്റെ പുറകെ പോകണം. ചുമ്മാ ആരാധിച്ച് അവസാനിപ്പിച്ച പോരാ. അത് നമ്മൾ കടന്നു വന്ന അനേക ദൈവങ്ങളുള്ള മതങ്ങളില്ലേ, അവർക്കത് മതിയായിരുന്നു. കുറച്ച് എണ്ണയും പൂമാലയും കൊടുത്തൊക്കെ ആരാധിച്ച് അവസാനിപ്പിക്കുക. യേശുവിന് അത് പോരാ. യേശു പറയുന്നത് എന്നെ ആരാധിക്കാനല്ല യേശു പറഞ്ഞത്, എന്നെ അനുഗമിക്കാനാ പറഞ്ഞേ. നമ്മുടെ പഴയ വിഗ്രഹ പ്രാക്ടീസ് വെച്ചിട്ട് പോലീസ് പറയണം, അവർ വിഗ്രഹ പരിചയം ചെയ്തു എന്നതുപോലെ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വെച്ചുകൊണ്ട് യേശുവിന്റെ അടുക്കൽ വരരുത്. ബൈബിളിലെ വചനം എന്ത് പറയണോ അതനുസരിച്ച് ചെയ്യുക. ഞാൻ ഈ പറയുന്ന അനുസരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര പ്രയാസം ഉണ്ടാകും. കാരണം നമ്മൾ ഇതുവരെ ശീലിച്ച ശീലമല്ല അത്, നമ്മൾ ആരാധിച്ച ശീലമേ ഉള്ളൂ. പക്ഷെ യേശു പറയുന്ന അനുഗമിക്കാനാ പറയുന്നത്. അനുഗമിക്കുന്നത് തന്നെ ഒരു ആരാധനയാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അത് ശീലിക്കുമ്പോൾ പ്രയാസം, അനുഗമിക്കുമ്പോൾ നമ്മൾക്ക് നമുക്ക് പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റില്ല, കർത്താവിന്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റുകയുള്ളൂ. ഞാൻ എന്തിനു ആവർത്തിച്ച് ആവർത്തിച്ച് പറയണേ, നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല, നിങ്ങൾ എങ്ങനെ രക്ഷപ്പെട്ടു പോകട്ടെ എന്നുള്ള ആ ഹൃദയ ചിന്തയാണ് ദൈവം എനിക്ക് നൽകിയിരിക്കുന്നത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വേടാണ്. ആത്മാവിനനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. നിങ്ങൾ ഇന്ത്യയിലേക്ക് മടങ്ങി പോകുന്നുവെങ്കിൽ നിനക്ക് നിങ്ങൾ ഇനി UAE ID കാർഡിന്റെ കീഴിലുള്ളവരല്ല. അപ്പോ നമ്മൾ മടങ്ങി പോകണം. ഈ ഒരു തലം, ഈ ആത്മമണ്ഡലം മനുഷ്യർക്ക് വെളിപ്പെടാത്തത് കൊണ്ടാണ് മനുഷ്യർ ഇപ്പോഴും ഈ സംഭവത്തിൽ തന്നെ നിൽക്കുന്നത്. ഇതാ ഇനി നമുക്ക് പാപമില്ലാത്തൊരു ജീവിതം നയിക്കാൻ ആഗ്രഹമുണ്ടോ? എന്നാൽ ഈ വചനം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, അവിടെ അതിന്റെ 16-ാം വാക്യം പറയുന്നു, ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ. അതായത് നമ്മൾ മടക്കയാത്ര പുറകിലേക്കായിരിക്കും, യേശുവിനെ അനുഗമിച്ച് പുറകിലേക്ക് പോകണം. അത് പുറകിലേക്കെന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ നിന്നാണ് ആരംഭിച്ചത്, ആ ദൈവരാജ്യത്തിലേക്ക് പോകണം. എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹത്തെ നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ ജഡത്തിന്റെ മോഹത്തെ നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കാതിരിക്കണോ മക്കളെ? എന്താ വേണ്ടേ? ആത്മാവിനനുസരിച്ച് നടന്നാൽ മതി. ആത്മാവിനനുസരിച്ച് നടന്നാൽ ജഡത്തിന്റെ മോഹത്തെ എന്ത് ചെയ്യത്തില്ല, നിവർത്തിക്കുകയില്ല. ഹല്ലേലൂയ്യ. വളരെ ബ്യൂട്ടിഫുൾ ആണ് ചെന്ന്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അതോ ഞാൻ കുടം കമത്തി വെള്ളം ഒഴിക്കുന്നത് പോലെയാണോ? എനിക്ക് പലപ്പോഴും അങ്ങനെ തോന്നുന്നു, കുടം കമത്തി വെള്ളം ഒഴിക്കുന്നത് പോലെ. അങ്ങനെ ആകരുത്. നിങ്ങൾക്ക് ഇതാ ജഡത്തിന്റെ മോഹങ്ങളെ നിവർത്തിക്കാതിരിക്കണോ? ആത്മാവിനെ അനുസരിച്ച് നടക്കുക. ഇത് ആര് പറയുന്നു? ബൈബിളിലെ വചനം പറയുകയാണ്. അപ്പൊ ഈ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രിയ സഹോദരങ്ങളെ, ഇതാ നമ്മൾ എന്തുകൊണ്ടാണ് ഇന്ന് പല വിഷയത്തിലും കയറിപ്പോണെന്ന് അറിയാമോ? ഈ ഒരു വചനം വളരെ ബ്യൂട്ടിഫുൾ. ആത്മാവിനനുസരിച്ച് നടന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കത്തില്ല. അല്ലെങ്കിൽ എന്നാ പറ്റും? കാര്യമില്ലാത്തത് കൊണ്ട് പലതും കയറി വരികയാണ്. ഇന്ന് ജനം കാര്യത്തിലല്ലെന്നേ, കാര്യത്തിലല്ല. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ പല വിഷയങ്ങളും പല പ്രശ്നങ്ങളും ആഞ്ഞടിക്കുകയാണ്. അവർ കാര്യത്തിലല്ല, ലൈനിലായിരിക്കണം, കാര്യത്തിലായിരിക്കണം, കാര്യത്തിലായിരിക്കണം. കാര്യത്തിലല്ലാത്ത വ്യക്തികൾ പിന്നെ ഇതാ പലരെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവനൊരു പണിയില്ല, അവക്ക് ഒരു പണിയില്ല, ചുമ്മാ അങ്ങനെ ഇരിക്കുന്ന, എന്തെങ്കിലുമൊക്കെ വേണ്ട, അപ്പൊ പിന്നെ അപ്പുറത്തെ വീട്ടിലാളുടെ കുറ്റം പറഞ്ഞ്, ഇപ്പത്തെ വീട്ടിലാളുടെ കുറ്റം പറഞ്ഞ്, അത് അന്വേഷിച്ച് ഇത് അന്വേഷിച്ച്, അത് കണ്ടപ്പോ അങ്ങനെ ചെയ്യാന്ന് നോക്കി, അങ്ങനെ അത് ചെയ്ത്, ഇപ്പൊ കൊടുക്കില്ലായി, മൊത്തം ജയിലിലായി. കാരണം പണി, മെയിൻ പണി ഇല്ലാത്തത് കൊണ്ട് പിന്നെ എന്തെങ്കിലും പണിയിലേക്ക് കയറി പോവാണ്. മെയിൻ പണി ഇല്ലാത്തത് കൊണ്ട് എന്തെങ്കിലും പണിയിലേക്ക് കയറി പോവാ. അതിന്റെ അർത്ഥം ദൈവിഷ്ടം ചെയ്യാൻ നമ്മളെ ആക്കി വെച്ചിരിക്കുമ്പോൾ അത് ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ പല പല കുടുക്കുകളിലും പോയി വീഴും. ഇതൊരു മർമ്മമാണ്, മനസ്സിലാക്കി. ഇതാണ് ആ വചനം പറയുന്നത്, നിങ്ങൾ ആത്മാനുസരിച്ച് നടന്നാൽ പിന്നെ ജഡത്തിന് മോഹങ്ങളെ നിവർത്തിക്കത്തില്ല. അപ്പൊ ജഡത്തിന് മോഹങ്ങളെ നിവർത്തിക്കാതിരിക്കാൻ എന്ത് ചെയ്താൽ മതി? ആത്മാവിനനുസരിച്ച് നടന്നാൽ മതി, ആത്മാവിനനുസരിച്ച് നടന്നാൽ മതി. ജഡത്തിന്റെ മോഹങ്ങളെ നിവർത്തിക്കാതിരിക്കണമെങ്കിൽ ഒന്ന് ചെയ്താൽ ആത്മാവിനനുസരിച്ച് നടന്നാൽ മതി. വളരെ സിമ്പിൾ, വളരെ സിമ്പിൾ. നിങ്ങൾക്കറിയാമോ സഹോദരങ്ങളെ, ദാവീദിനെ കുറിച്ച് നമുക്കറിയാം, ദൈവത്തിന് ഹൃദയമുള്ള വ്യക്തി അല്ലേ? ദൈവം സാക്ഷ്യപ്പെടുത്തിയതാ, പുള്ളിക്കാരൻ പാപത്തിൽ വീണു, ഞാൻ ശ്രദ്ധിച്ചു കേൾക്കണേ, പുള്ളിക്കാരൻ ഭാവത്തിലുണ്ട്. കാരണം എന്നാണെന്നറിയാമോ? ആത്മാവിനനുസരിച്ച് നടന്നാൽ നിങ്ങൾ ജഡത്തിലോട് നിവർത്തിക്കത്തില്ല. എന്തുകൊണ്ടാ? ദാവീദ് എന്ന് പറയുന്ന ദൈവത്തിന്റെ ഹൃദയത്തിനുള്ള ഹൃദയമുള്ള വ്യക്തി പാപത്തിൽ വീണേ. ഒറ്റ കാര്യമുള്ളൂ, ചെയ്യേണ്ട കാര്യം ചെയ്യാതിരുന്നപ്പോ പാപം മുമ്പിൽ വന്നു, പെട്ടുപോയി. ഇത് വചനത്തിലെ ഒരു പ്രിൻസിപ്പിളാണ്. നീ നന്മ ചെയ്യുന്നുവെങ്കിൽ എനിക്ക് നിന്നിൽ പ്രസാദം ഉണ്ടാവുകയില്ലയോ? നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം നിന്റെ വാതിക്ക് കടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു. കയ്യനോട് പറഞ്ഞ കാര്യമാ അത്. വചനത്തിലൊരു പ്രിൻസിപ്പിളാ. ചെയ്യേണ്ട കാര്യം നാം ചെയ്യാതിരുന്നാൽ വേറെ പലതും നാം ചെയ്യും, വേറെ പലയിടത്തേക്ക് നോക്കും, അത് നമ്മളെ കുടുക്കും, അത് നമ്മളെ കൊല്ലും. ദാവീദിനെ കുറിച്ച് പറയുകയാണ്, രാജാക്കന്മാർ യുദ്ധത്തിന് പോകുന്ന കാലത്ത് ഈ രാജാവ് യുദ്ധത്തിന് പോകാതെ തന്റെ കീഴിലുള്ളവരെ യുദ്ധത്തിന് പോകാൻ പറഞ്ഞു വിട്ടു. എന്നിട്ട് ചെയ്യേണ്ടത്, രാജാക്കന്മാർ യുദ്ധത്തിന് പോവാണ്, രാജാവായ ദാവീദ് പോകുന്നില്ല. തന്റെ കീഴിലുള്ളവരെ പറഞ്ഞു വിട്ടിട്ട് താൻ മട്ടുപ്പാവിൽ മേഞ്ഞുകൊണ്ടിരിക്കുമ്പോ, ചെയ്യേണ്ട കാര്യം ചെയ്യാതെ മേഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പിശാച് ഇതാ പാപം നിന്റെ വാതിക്കൽ കിടക്കുന്നു, വേറെ ചെയ്യാനുള്ള അവസരം നിനക്ക് ഉണ്ടാക്കി തന്നിരിക്കുക, വേറെ ചെയ്യാനുള്ള അവസരം നിന്റെ മുമ്പിലുണ്ട്. ആ ബത്സബ എന്ന സ്ത്രീ കുളിക്കുന്നത് താൻ കണ്ടു, വെല്ലോന്റെ ഭാര്യ. ആ തന്റെ ആ അധികാരം വെച്ചുകൊണ്ട് തന്റെ പടയാളിയെ വിട്ട് ആ സ്ത്രീയെ വിളിച്ചു വരുത്തിയ ആ സ്ത്രീയുമായി ശയിച്ചു, പാപം ചെയ്തു, അവൾ ഗർഭിണിയായി. ആ സ്ത്രീയുടെ ഭർത്താവിനെ ഇതാ കരുതിക്കൂട്ടി കൊന്നുകളഞ്ഞു. എന്തൊക്കെ വിഷയങ്ങളാ ദാവീദിന്റെ വീട്ടിൽ നടന്നത്! ദാവീദിന്റെ മക്കള്, ദാവീദിന്റെ ഭാര്യയെ, ഭാര്യമാരെ റേപ്പ് ചെയ്തു. ദാവീദ് അനേക യുദ്ധങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു. ദേവാലയം പണിയേണ്ടിയിരുന്ന താന് ദൈവം പറഞ്ഞു, നീ ദേവാലയം പണിയണ്ട, നിന്റെ കൈ അനേക രക്തം ചിന്തിയത്. ഇതൊക്കെ തനിക്ക് നഷ്ടമായി. എന്താ കാര്യം? ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യാതിരിക്കുന്നു. ദൈവത്തിന്റെ വചനം പറഞ്ഞു, നീ ആത്മാവിനനുസരിച്ച് നടന്നാൽ മതി, ജഡത്തിന്റെ ഇഷ്ടത്തെ നിവർത്തിക്കത്തില്ല. അപ്പോ ജഡത്തിന്റെ ഇഷ്ടം നിവർത്തിക്കാതിരിക്കാൻ നോക്കണ്ടെന്നേ, ആത്മാവിനനുസരിച്ച് നടന്നാ മതിയെന്നേ.
2 Samuel 11:1 വായിച്ചേ.
പിറ്റേ ആണ്ടിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പുറപ്പെടും കാലം ദാവീദ് യോബാബിനെയും അവനോട് കൂടെ തന്റെ സേവകരെയും എല്ലാ ഇസ്രായേലിനെയും അയച്ചു. അവർ അമ്മോന്യ ദേശം ശൂന്യമാക്കി രബ്ബ പട്ടണം നിരോധിച്ചു. ദാവീദോ യെരൂശലേമിൽ തന്നെ താമസിച്ചിരുന്നു.
രാജാക്കന്മാർ യുദ്ധത്തിന് പോകുന്ന കാലം രാജാവ് യുദ്ധത്തിന് പോകാതെ യെരൂശലേമിൽ താമസിച്ചു. വേറെ ആളുടെ യുദ്ധത്തിന് പറഞ്ഞു വിട്ടു. രാജധർമ്മമാണ് യുദ്ധം ചെയ്യാൻ പോകേണ്ട ചില പീരീഡ് ഉണ്ട്. രാജാക്കന്മാർ അത് ചെയ്യണം. ഇത് അദ്ദേഹം പോകാതെ അവിടെ ചെയ്യുക, വളരെ വ്യക്തമായി എഴുതി വെച്ചിരിക്കുക. രാജാക്കന്മാർ യുദ്ധത്തിന് പോകുന്ന കാലത്ത് രാജാവായ ദാവീദ് യുദ്ധത്തിന് പോകാതെ യെരൂശലേമിൽ തന്നെ താമസിച്ചു. അപ്പോഴാണ് ചെയ്യേണ്ട കാര്യം ചെയ്യാതിരിക്കുമ്പോഴാണ് അടുത്ത വിഷയം വരുന്നത്. 2 വാക്യം.
ഒരു നാൾ സന്ധ്യാകാരായ സമയത്തു ദാവീദ് മെത്തയിൽ നിന്ന് എഴുന്നേറ്റു രാജധാനിയുടെ മാളികമേൽ ഉലാവിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്നതു മാളികയിൽ നിന്ന് കണ്ടു. ആ സ്ത്രീ അതിസുന്ദരി ആയിരുന്നു.
പാപം നിന്റെ വാതിക്കെ കിടക്കുന്നു. നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം നിന്റെ വാതിക്കെ കിടക്കുന്നു. ഈ ഒരു പ്രിൻസിപ്പിൾ പ്രിയ സഹോദരങ്ങളെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കി കൊള്ളണം. അതിൽ നമ്മൾ വീണു, അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു, അത് നിന്നെ കീഴടക്കാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 4:7 വായിച്ച് ദൈവം കയ്യനോട് പറയുന്ന കാര്യമാണ്. ആ യാ കയ്യന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല. അപ്പൊ ദൈവം കയ്യൻ കോപിച്ചു. ഉടനെ തന്നെ ദൈവം പറയാണ്, 4:7,
നീ നന്മ ചെയ്യുന്നു എങ്കിൽ പ്രസാദം ഉണ്ടാകുകയില്ലയോ?
നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദം ഉണ്ടാകുകയില്ലയോ? നീ നന്മ ചെയ്യണം, നീ ദൈവിഷ്ടം ചെയ്യണം, നീ ആത്മാവിനനുസരിച്ച് ജീവിക്കണം, എങ്കിൽ പ്രസാദമാവുകയില്ലയോ? നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമാവുകയില്ലയോ? നന്മ ചെയ്യുന്നില്ലെങ്കിലോ? രാജാക്കന്മാർ യുദ്ധത്തിന് പോകേണ്ട കാലത്ത് ദാവീദ് യുദ്ധത്തിന് പോകുന്നില്ലെങ്കിലോ? അടുത്തത്,
നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു.
പാപം വാതിൽക്കൽ കിടക്കുന്നു. നീ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട കാര്യം ചെയ്യാതിരിക്കുമ്പോൾ പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നുണ്ട്. ബത്സബ ഇതാ വേറെ രൂപത്തിൽ വാതിൽക്കൽ കിടക്കുകയാണ് നിന്നെ കീഴടക്കാൻ. നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമാകും. ആ വാതിൽക്കൽ കിടക്കുന്നതിന്റെ ആഗ്രഹം ആരോടാ? അവിടെ എഴുതിയിരിക്കുന്നു,
അതിന്റെ ആഗ്രഹം നിങ്കിലേക്കാകുന്നു.
അതിന്റെ ആഗ്രഹം നിങ്കിലേക്കാണ്, നിന്നെ കീഴടക്കാനാണ് അതിന്റെ ആഗ്രഹം. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു വചനത്തിന്റെ പ്രിൻസിപ്പൾ മനസ്സിലാക്കുക. നാം അതിന് കീഴടങ്ങരുത്, നാം അതിനെ കീഴടക്കണം. എങ്ങനെ കീഴടക്കും? അവിടെ എഴുതിയിരിക്കുകയാണ്, നീയോ അതിനെ കീഴടക്കണം എന്ന് കൽപ്പിച്ചു. എങ്ങനെ കീഴടക്കും? ഒറ്റ കാര്യം, എന്റെ മോളില് നീ നന്മ ചെയ്യുന്നുവെങ്കിൽ ദൈവത്തിന് പ്രസാദമുണ്ടാകും, അങ്ങനെ നിനക്ക് അതിനെ കീഴടക്കാം. നീ നന്മ ചെയ്യുന്നുവെങ്കിൽ ദൈവത്തിന് നിന്നിൽ പ്രസാദമുണ്ടാകും, അങ്ങനെ നിനക്ക് അതിനെ കീഴടക്കാം. മനസ്സിലാവുന്നുണ്ടോ? ദാവീദ് എന്ത് ചെയ്യുന്നറിയാമോ? ഇതാ പാവം അതിക്ക് കിടക്കുന്നു, ദാവീദ് കീഴടങ്ങിയില്ല. ദാവീദ് ഇതാ അതിനെ കീഴടക്കാൻ ദാവീദിന് പറ്റിയില്ല. കാരണം ദാവീദ് നന്മ ചെയ്യേണ്ടിരുന്നത് അത് ദാവീദ് ചെയ്തില്ല. രാജാക്കന്മ യുദ്ധത്തിന് പോകേണ്ട കാലത്ത് രാജധർമ്മമാണ് യുദ്ധത്തിന് പോകേണ്ടത്. രാജാക്കന്മാർ രാജാവ് യുദ്ധത്തിന് പോകാതെ ഇതാ തന്റെ കീഴിലുള്ളവരുടെ രാജാവ് ഇതാ യെരുസലേമിൽ പാർക്കുക. അപ്പൊ ദൈവത്തിന്റെ പ്രസാദമാണ് നമ്മളെ ഇവിടെയൊക്കെ വിടുവിക്കുന്നത്. നാം നന്മ ചെയ്യുന്നുവെങ്കിൽ ദൈവത്തിന്റെ പ്രസാദം നമ്മിലേക്ക് കടന്നു വരും. ആ പ്രസാദമാണ് നമ്മളെ ഈ പാപത്തിൽ നിന്ന് വിടുവിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെടാൻ വേണ്ടി നമ്മൾ മസല് പിടിക്കുകയല്ല, അതിനു പകരം നമ്മൾ ദൈവ ഇഷ്ടം ചെയ്താൽ ദൈവത്തിന് നമ്മൾ പ്രസാദം ഉണ്ടാകും. ആ ദൈവപ്രസാദം ഈ പാപത്തിൽ നമ്മളെ വിടുവിക്കും. ഇതാണ് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും. സഭപ്രസംഗി 7:26 പറയുന്നു, മരണത്തെക്കാൾ കയ്പായതൊന്നും ഞാൻ കണ്ടു എന്ന് പറഞ്ഞിട്ട് അവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, വേശിയായ സ്ത്രീ. ദൈവത്തിന് പ്രസാദമുള്ളവൻ അവളെ ഒഴിഞ്ഞു പോകും, ദൈവത്തിന് പ്രസാദമില്ലാത്തവനോ അവളാൽ പിടിക്കപ്പെടും. അപ്പോ രണ്ടുപേരും ഒരേപോലെയുള്ള മനുഷ്യരാ, പക്ഷെ ഒരുവനെ രക്ഷപ്പെടുന്നു, ഒരുവൻ രക്ഷപ്പെടാതിരിക്കുന്നു. അവളിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ കാര്യം എന്താ? മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ പ്രസാദം. ഇതാണ് കയ്യനോട് പറയുന്നത്, നീ നന്മ ചെയ്യുന്നെങ്കിൽ എനിക്ക് നീ പ്രസാദം ഉണ്ടാവില്ലയോ. അപ്പൊ എന്റെ പ്രസാദമാണ് നിന്നെ പാപത്തിൽ നിന്ന് വിടുവിക്കുന്നത്. എനിക്ക് പ്രസാദം ഉണ്ടാകണമെങ്കിൽ നീ നന്മ ചെയ്യണം, ദൈവം ഇഷ്ടം ചെയ്യണം. ഇതുകൊണ്ടാ പറയുന്നത്, ആത്മാനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നീ ജഡത്തിന്റെ പ്രവർത്തികൾ നിർവഹിക്കത്തില്ല. ഈ ഒരു വ്യക്തത നമുക്കുണ്ടാകണം. വായിച്ചേ സഭപ്രസംഗി 26.
മരണത്തെക്കാൾ കയ്പായിരിക്കുന്ന ഒരു കാര്യം ഞാൻ കണ്ടു, ഹൃദയത്തിൽ കണികളും വലകളും കയ്യിൽ പാശങ്ങളും ഉള്ള സ്ത്രീയെ തന്നെ ദൈവത്തിന് പ്രസാദമുള്ളവൻ അവളെ ഒഴിഞ്ഞു രക്ഷപ്പെടും, പാപിയോ അവളാൽ പിടിപെടും.
എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാക്ക്, വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള കർത്താവ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നേ. മരണത്തെക്കാൾ കയ്പായിരിക്കുന്ന ഒരു കാര്യം ഞാൻ കണ്ടു, ഹൃദയത്തിൽ കണികളും വലകളും കയ്യിൽ പാശങ്ങളും ഉള്ള സ്ത്രീയെ തന്നെ. ഇനി ശ്രദ്ധിച്ചേ, ദൈവത്തിന് പ്രസാദമുള്ളവൻ, ആർക്കാണ് പ്രസാദം കിട്ടുക? കയ്യനോട് ദൈവം പറഞ്ഞു, നീ നന്മ ചെയ്യുന്നുവെങ്കിൽ എനിക്ക് നിന്നിൽ പ്രസാദമാവുകയില്ലയോ. ദൈവത്തിന് പ്രസാദമുള്ളവൻ അവളെ ഒഴിഞ്ഞ് രക്ഷപ്പെടും. അപ്പോ ഈ പാപകരമായ അവസ്ഥകൾ നമുക്ക് ഈ ലോകത്തിൽ ചുറ്റുമുണ്ട്, ചുറ്റുമുണ്ട്. ഞാൻ ഇന്നലെ ഒരു വീട് വിസിറ്റ് ചെയ്യാൻ ചെന്നപ്പോ ഞാൻ കണ്ടൊരു കാര്യം, ആ വീടിന്റെ പുറത്ത് ആ റോഡിൽ കൂടിയൊക്കെ വേശികൾ അഗ്നനഗ്ന വസ്ത്രം പകുതി വസ്ത്രമായിട്ട് നടക്കുക. ഞാൻ ആ വീട്ടുകാരോട് ചോദിച്ചു, വല്ലാത്തൊരവസ്ഥയാണല്ലോ ഇവിടെ. അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞു, നേരം വെളുക്കണ വരെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും അവരുടെ കസ്റ്റമേഴ്സിന് അവര് കിട്ടാൻ വേണ്ടി. അപ്പൊ ഇവിടെ പറയാണ്, ഇതാ ഇങ്ങനെയുള്ളതൊക്കെ നമ്മുടെ ചുറ്റുമുണ്ട്. പക്ഷേ ഇവിടെ ആരെ രക്ഷപ്പെടുന്നറിയാമോ? ദൈവത്തിന് പ്രസാദമുള്ള വ്യക്തി അവൾ ഇന്ന് രക്ഷപ്പെടും, പാപിയോ അവളാൽ പിടിപെടും. പ്രിയ സഹോദരങ്ങളെ, നമ്മളിത് വ്യക്തതയോടെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുക, ദൈവവചനത്തിന്റെ മർമ്മങ്ങൾ മനസ്സിലാക്കുക. പാപത്തെ എതിരിടാൻ, പാപത്തിന്റെ മുമ്പിൽ ചെന്നിട്ടല്ല പാപത്തോടെ എതിരിടേണ്ടേ. അതിനു മുമ്പ് ദൈവം പറയാണ്, പാപത്തിനിടാൻ എതിരിടാൻ എളുപ്പമാ, നീ എന്റെ ഇഷ്ടം ചെയ്താൽ മതി. പാപത്തിന്റെ നടുവിലും ഞാൻ നിന്നെ വിടുവിച്ചെടുക്കും. നീ ആത്മാനുസരിച്ച് നടന്നാ മതി, യേശുവിനെ അനുഗമിച്ചാ മതി. നീ ജഡത്തിന് കൊടുത്തുകളെ ചെയ്യുകയില്ല. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് തന്ന ഈ ചിന്തകൾ മനസ്സിലാക്കി ഒരു ജീവിത നവീകരണത്തിലേക്ക് നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. നമുക്ക് കർത്താവിനെ അനുഗമിക്കാം. ഇതാ മുമ്പോട്ട് തിരിഞ്ഞിരിക്കുന്ന ആടുകളെ പോലെയല്ല, നമുക്ക് തിരിയാം. ആ പുറയിലേക്ക് തിരിഞ്ഞ് ആ യേശുവിനെ അനുഗമിച്ച് ദൈവരാജ്യത്തിലേക്ക് മടങ്ങിപ്പോകുന്ന ആടുകളെ പോലെ. ആ ധൂർത്തപുത്രന്റെ യാത്രയുണ്ട്, മടക്കയാത്രയുണ്ട് അല്ലേ? അവൻ യാത്ര പിതാവിന്റെ വീട്ടിൽ നിന്ന് ലോകത്തിലേക്കായിരുന്നു, എന്നാൽ മടക്കയാത്ര ലോകത്തിൽ നിന്ന് പിതാവിന്റെ വീട്ടിലേക്കാണ്. നമുക്കിനി മടക്കയാത്രയാണ്. അതിന് തക്കവണ്ണം നമുക്ക് ഒരുങ്ങാം, അതിന് തക്കവണ്ണം നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങ് തന്ന നല്ല ചിന്തകൾക്കായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുകയാണ്. നല്ല നാഥ, ആത്മാവിനനുസരിച്ച് നടക്കുന്നവൻ നയപ്രമാണത്തിന് കീഴുള്ളവനല്ല. ആത്മാവിനനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ജഡത്തിന്റെ ചിന്തകളെ ചെയ്യുകയില്ല. കർത്താവെ, ഞങ്ങൾക്ക് വളരെ മനസ്സിലാകുന്ന രീതിയിൽ അങ്ങനെ മനസ്സിലാക്കി തന്നതിനായി നന്ദിയോട് സ്തോത്രം. ഞങ്ങളുടെ അത്ഭുതകരങ്ങളിലേക്ക് പ്രിയ നല്ല പിതാവേ, ഈ ജനത്തെ മുഴുവൻ, ഞങ്ങളെ മുഴുവൻ ഏൽപ്പിക്കുക. ഞങ്ങളെ ശക്തിപ്പെടുന്ന അങ്ങയുടെ കരങ്ങളിൽ, ഞങ്ങളെ ബലപ്പെടുന്ന അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജനത്തിലെ ഹൃദയങ്ങളെ കർത്താവെ അങ്ങ് തുറന്നു കൊടുക്കണേ. കർത്താവെ, ദുഷ്ടരിവരുടെ ഹൃദയങ്ങളെ അടച്ചു കളയുവാൻ അങ്ങ് അനുവദിക്കണേ. എല്ലാവരെയും കർത്താവെ അങ്ങ് വിടുവിച്ച് അങ്ങയുടെ മാറിലേക്ക് ക്രിസ്തുവിലൂടെ അണക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വമല്ലേ ഞങ്ങൾ അങ്ങേക്ക് തരികയാണ്. ഈ ജനത്തെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇവരുടെ സകല വിഷയങ്ങളുടെ പേരും അങ്ങ് മഞ്ഞും മഴയും അയച്ചാട്ട പിതാവേ, ഒരു അനുഗ്രഹമായി തീരട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം അനുവദിക്കുന്ന അടുത്ത് നമുക്ക് വീണ്ടും കാണാം. ഗ്ലോറി ടു ഗോഡ്.